നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നത് മൂലമുള്ള കുറ്റകൃത്യങ്ങൾ ഓസ്ട്രേലിയയിൽ കൂടി വരികയാണ്. ഇത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിനും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമുള്ള ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ നടത്തുന്ന വെബ്സൈറ്റാണ് സ്കാം വാച്ച്. ഈ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം $568 മില്യൺ നഷ്ടമാണ് 2022 വർഷത്തിൽ മാത്രം ഓസ്ട്രേലിയക്കാർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് മുൻ വർഷത്തേക്കാൾ 80% കൂടുതലാണ്. എന്നാൽ പണം നഷ്ടപ്പെട്ടവരിൽ പലരും അത് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാൾ വലുതായിരിക്കും എന്നാണ് അധികൃതർ പറയുന്നത്. SBS റേഡിയോയിൽ നമ്മൾ ഇന്ന് സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. ഞാൻ റിൻഡോ ആന്റണി. നിങ്ങളുടെ വ്യക്തിവിവരങ്ങൾ എങ്ങനെയൊക്കെ സുരക്ഷിതമാക്കാം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റും കൊക്കക്കോള യൂറോ പെസഫിക് ത്രെട്ട് ആൻഡ് വൾണറബിലിറ്റി ലീഡുമായ നിമേഷ് മോഹൻ ചേരുന്നു. നമസ്കാരം നിമേഷ്, SBS റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം റിൻഡോ.
നിമേഷ്, ആദ്യമായി തന്നെ എന്താണ് വ്യക്തിഗത വിവരങ്ങളുടെ ചോർച്ച അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്?
ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്രോഡ്. ഒരു ഫ്രോഡ് തന്നെയാണ് ആക്ച്വലി. അത് എന്താ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, അതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ, ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്ത് അതുപയോഗിച്ച് നടത്തുന്ന കമ്മിറ്റിങ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്ന പേരാണ് ഐഡന്റിറ്റി തെഫ്റ്റ്. ഈ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈം എന്ത് വേണമെങ്കിൽ ആവാം. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാവാം, പുതിയ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നതാവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അതിന് ബേസിക് ആയിട്ടുള്ള പറയുന്ന പേരാണ് ഐഡന്റിറ്റി തെഫ്റ്റ്.
ഏതൊക്കെ രീതിയിലായിരിക്കും ഈ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നു പോകാൻ സാധ്യതയുള്ളത്?
പല ചാനൽസ് ഉണ്ട് ആക്ച്വലി. ഐ മീൻ മെയിൻ ആയിട്ട് രണ്ട് പ്രധാനപ്പെട്ട ചാനൽ തന്നെ, ഒന്ന് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഈ മെയിൻ. അതിൽ ഉള്ള പ്രധാനപ്പെട്ട റീസൺ ഇസ് ആക്ച്വലി ഫിഷിംഗ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് വരുന്ന സ്കാം ഇമെയിൽസും ഫ്രോഡ് ഇമെയിൽസിനും നമ്മൾ റെസ്പോണ്ട് ചെയ്ത് അതിന് അതിൽ തെറ്റായ രീതിയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ചോർന്നു പോകുന്നത് നമ്മുടെ കയ്യിൽ നിന്ന്. രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള കമ്പനികൾ, ഫോർ എക്സാമ്പിൾ വലിയ വൻകിട കമ്പനികൾക്കൊക്കെ നമ്മൾ പല ഡീറ്റെയിൽസും ബാങ്കിങ്ങിനും അങ്ങനെ പല ഡീറ്റെയിൽസും ഷെയർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനികൾ ഹാക്ക് ചെയ്യപ്പെടുമ്പോഴോ ബ്രീച്ച് ചെയ്യപ്പെടുമ്പോഴോ അവരിൽ നിന്നും ഈ ഡീറ്റെയിൽസ് ചോർന്നു പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോ സാധാരണ രീതിയിൽ ഇപ്പം ജനന തീയതി അല്ലെങ്കിൽ ഫുൾ നെയിം ഇങ്ങനെയുള്ള ചെറിയ വിവരങ്ങൾ പോലും ഹാക്കേഴ്സിനെ വലിയ രീതിയിൽ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അതെങ്ങനെയാണ്?
തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വിചാരിക്കും പേരും ഡേറ്റ് ഓഫ് ബർത്ത് കോമൺ തിങ്ങാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഒരു മെഡിക്കൽ ഒരു ക്വസ്റ്റ്യനെയർ ചെയ്യുകയാണെങ്കിൽ, ഒരു സപ്പോർട്ടില് നമ്മൾ സപ്പോർട്ട് കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോഴോ എപ്പോഴും നമ്മളെ വാലിഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഫുൾ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും. അത് ഈ രണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞാൽ തന്നെ അവർ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാണ്, നമ്മൾ അപ്രൂവ് ചെയ്യണം. ആൻഡ് ദെൻ അവര് ഫുൾ ഡീറ്റെയിൽസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും, നമുക്ക് പല ഡീറ്റെയിൽസും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ഇൻഫർമേഷൻ വളരെ ക്രിട്ടിക്കലാണ്, ഷെയർ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം.
ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങൾ, ഇത് തട്ടിപ്പുകാർ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്?
സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഒരു വിശാലമായൊരു ലോകമാണ്. അപ്പൊ നമ്മൾ അതിലിപ്പോ എല്ലാവരും ഇൻവോൾവ് ആണ്, പല ഡീറ്റെയിൽസും നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഹാക്കറിന്റെ കയ്യിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ, അത് നമ്മൾ പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്, അതിന്റെ പേര് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ്. അപ്പോ അത് ഒരാളെ എങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാന്നുള്ള ടെക്നിക്സിനാണ് നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ വളരെ കൺവിൻസിംഗ് ആയിട്ട് ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു മെൽബണിൽ ട്രിപ്പ് പോയൊരു ഫോട്ടോ ഇട്ടു. അപ്പൊ അതിനർത്ഥം ഈ ഹാക്കറിന് അറിയാൻ പറ്റും നിങ്ങൾ മെൽബണിലായിരുന്നു ഫോർ എക്സാമ്പിൾ. അപ്പൊ മെൽബണിൽ വെച്ച് സംഭവിച്ച ചെറിയൊരു ഇൻസിഡന്റ്, ഇത് നിങ്ങളുടെ മെൽബണിൽ വെച്ച് കാണാതായ നിങ്ങളുടെ ഒരു സാധനമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ഇവിടെ ക്ലിക്ക് ചെയ്യൂ ഫോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്വിയസ് ആയിട്ട് അത് അതിൽ വീണു പോകും. അപ്പൊ അതിനാണ് മെയിൻ ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് ഒരുപാട് അറ്റാക്സ് നടക്കും ത്രൂ സോഷ്യൽ മീഡിയ ഡേറ്റ.
ഓക്കെ, അതായത് നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണം എന്നല്ലേ?
അബ്സല്യൂട്ട്ലി, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതൊരു വെബ്സൈറ്റുമായിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടോ ഡേറ്റ ഷെയർ ചെയ്യുന്നതിനേക്കാളും മുന്നേ വളരെ ശ്രദ്ധിക്കണം എന്തിനാണ് അവർ ആ ഡേറ്റ ഉപയോഗിക്കുന്നത്, എത്രത്തോളം ഡേറ്റ ആണ് അവർക്ക് വേണ്ടത്, അത് മാത്രമേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഓൺലി ഷെയർ നല്ല അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളായിട്ട് മാത്രമേ നമ്മൾ അത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഇപ്പോൾ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി പണം ആവശ്യപ്പെടുന്ന ഒരു രീതി കാണുന്നുണ്ടല്ലോ. ഇത് എത്രമാത്രം പ്രശ്നമുള്ളതാണ്? ഇതിൽ നിന്നും എങ്ങനെയൊക്കെ നമ്മുടെ അക്കൗണ്ടുകളെ നമുക്ക് സുരക്ഷിതമാക്കാം?
റിന്റെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രസക്തിയുള്ള ഒരു ടോപ്പിക് ആണത്. ഇൻക്ലൂഡിംഗ് മീ, ഞാനും ഇതിന് ഇത് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അപ്പോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഒന്ന് ഫേക്ക് പ്രൊഫൈൽസ്, അതാണ് ഇപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. അതായത് നമ്മുടെ കോമൺ പബ്ലിക് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസും ഇൻഫോർമേഷനും വെച്ച് മറ്റൊരാൾ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ലിസ്റ്റിൽ ആൾക്കാരായിട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നു, വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, ഫിനാൻഷ്യൽ ഫ്രോഡ്, ഐ മീൻ കാശ് ആവശ്യപ്പെടുന്നു, തട്ടിയെടുക്കുന്നു. അപ്പോൾ അതാണ് അതിന്റെ മെയിൻ ട്രസ്റ്റ്. ആ ട്രസ്റ്റ് ഉപയോഗിച്ചാണ് ഈ ഈ ഫ്രോഡൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇറ്റ്സ് വെരി കോമൺ നൗ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ കൂടെ മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണത്. രണ്ടാമത്തെ സിനാരിയോ ഇത് ആക്ച്വലി അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നു, അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഫേക്ക് പ്രൊഫൈൽസും ഹാക്ക് ചെയ്യപ്പെടുന്നതും രണ്ടും സെപ്പറേറ്റ് ആണ്. രണ്ടും രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ്.
ഇതുപോലെയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ മാർഗങ്ങളാണ് എടുക്കുന്നത്? മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇത് ഒരു പരിധിവരെ തടയാൻ സാധിക്കുമോ?
അബ്സല്യൂട്ട്ലി. അപ്പോ മെയിൻ ആയിട്ട് നമ്മുടെ അക്കൗണ്ട്സ് സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ എല്ലാ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി മുതലായിട്ടുള്ള എല്ലാ നമ്മൾ ഇന്റർനെറ്റ് വഴിയുള്ള എല്ലാ ചാനൽസിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ്, പാസ്വേഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ കാലത്ത് മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ, രണ്ട് പറഞ്ഞ മൾട്ടി MFA അല്ലെങ്കിൽ OTP എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയുന്ന ഒരു സെക്കൻഡ് ഫാക്ടർ ഓതന്റിക്കേഷൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അതായത് നിങ്ങളുടെ മൊബൈലിൽ വരുന്ന കോഡ് പ്ലസ്, അതായത് യൂസർ നെയിം പാസ്വേഡ് കൂടാതെ ഒരു മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ മൂന്നാമതൊരു കോഡും കൂടി ഇട്ടാൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് എല്ലാ സോഷ്യൽ മീഡിയ ആപ്പിലും അങ്ങനെ ഫീച്ചർ അവൈലബിൾ ആണ്. അതെല്ലാവരും മസ്റ്റ് ആയിട്ട് എനേബിൾ ചെയ്യേണ്ട ഒരു ഫീച്ചറാണ്.
അതായത് എങ്ങാനും നമ്മളുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യപ്പെട്ടാൽ പോലും ഈ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അക്കൗണ്ടിലേക്ക് കടക്കാൻ കഴിയില്ല?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അപ്ലിക്കേഷൻസും അങ്ങനെയാണ് ഇപ്പോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ യൂസർ നെയിം പാസ്വേഡ് ഹാക്ക് ചെയ്യപ്പെട്ടാലും വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു സസ്പിഷ്യസ് ലോഗിൻ പോലെ തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ ഈ രണ്ടാം മൂന്നാമത്തെ ഈ കോഡ് ചോദിക്കും, OTP ചോദിക്കും. അപ്പോൾ അത് നമ്മളെ എന്നും സംരക്ഷിക്കും ആക്ച്വലി. അപ്പോൾ അതൊരു മാൻഡേറ്ററി കോമ്പണന്റ് ആയിട്ട് ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഫോൺ വിളികൾ അക്കൗണ്ട് പുതുക്കാനും മറ്റും എന്ന രീതിയിൽ നമ്മളോട് വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുന്ന കോളുകൾ, ഇതൊക്കെ എന്തുമാത്രം നമ്മൾ ശ്രദ്ധിക്കണം?
അഗൈൻ ഇപ്പൊ പല ചാനൽസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നത് ഒരു ഹാക്കർ നമ്മൾ എത്താൻ. ഒന്ന് ഓഫ് കോഴ്സ് ഇന്റർനെറ്റ് ആയിട്ടുള്ള ചാനൽസ് വിച്ച് ഇസ് ഇമെയിൽ, അങ്ങനെയുള്ള ചാനൽസ് ആണ്. രണ്ടാമത് നമ്മുടെ ഫോണിലൂടെ വരുന്ന വോയിസ് കോൾസ് ആണ്. അപ്പൊ ഈ രണ്ട് ചാനൽസ് ആണ് പ്രൈമറിലി യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ വോയിസ് ചാനൽസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജനറലി നമ്മുടെ സർവീസസ് ഉള്ള ആൾക്കാർ കമ്പനീസ് ആരും നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ പ്രോംപ്റ്റ് ചെയ്താൽ തന്നെ വാട്ട് വി നീഡ് ടു എൻഷുവർ ഇസ് നമ്മൾ ആ കോളിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഒരിക്കലും വെളിപ്പെടുത്തരുത്, ഷെയർ ചെയ്യരുത്. അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഹാങ്അപ്പ് ദ കോൾ. എന്നിട്ട് ഫോർ എക്സാമ്പിൾ വെസ്റ്റ്പാക്കോ CBO പോലുള്ള ബാങ്കിൽ നിന്നാണ് നിങ്ങൾ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഒറിജിനൽ ശരിക്കുള്ള അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്പറിലോട്ട് വിളിച്ച്, അങ്ങോട്ട് വിളിച്ച്, ഔട്ട്ബൗണ്ട് വിളിച്ച്, ഔട്ട് ഗോയിങ് വിളിച്ച് അത് ഈ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യണം.
തിരിച്ചു വിളിച്ച് ഒന്ന് കൺഫേം ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും.
അബ്സല്യൂട്ട്ലി. ഇൻകമ്മിംഗ് കോളിന് ഡീറ്റെയിൽസ് നമ്മൾ ഒരിക്കലും ഫുള്ളി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ പറയില്ല. അങ്ങനെ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച് ഒരിക്കലും ഒരു എല്ലാ ഡീറ്റെയിൽസും ഒരിക്കലും ഷെയർ ചെയ്ത് എപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ കോൾ തിരിച്ച് അങ്ങോട്ട് വാലിഡ് ആയിട്ടുള്ള നമ്പറിൽ വിളിച്ച് വെരിഫൈ ചെയ്യേണ്ടതാണ്.
നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നു പോവുകയോ ചെയ്താൽ അത് നമ്മൾ അറിയാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മളുടെ ഡീറ്റെയിൽസ് വെച്ച് അവർക്ക് കൂടുതൽ തട്ടിപ്പുകൾ നടത്താനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമായി മാറുകയും ചെയ്യാറില്ലേ? ഇതെങ്ങനെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും?
അൺഫോർച്ചുനേറ്റ്ലി ഇത് എപ്പോൾ നടക്കും, എത്ര സമയത്തിനുള്ളിൽ നടക്കും എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് അറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പോ ഈ ഡേറ്റ ബ്രീച്ച് ആയതിനു ശേഷം ചിലപ്പോൾ ഇപ്പൊ നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് ബ്രീച്ച് ആയതിനു ശേഷം ആ ഈ ഡീറ്റെയിൽസ് എപ്പൊ യൂസ് ചെയ്യപ്പെടുന്നുള്ളത് ഇറ്റ്സ് അപ്പ് ടു ദ ഹാക്കർ. അതാണ് ഇതിലൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു പാർട്ട്. ബട്ട് ദ മൊമെന്റ് അവര് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മള് എല്ലാ നമ്മുടേതായ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യണം തന്നെയാണ്. എസ്പെഷ്യലി മിക്ക ഹാക്കുകളും നടക്കുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അത് തന്നെ ഫിനാൻഷ്യൽ മോട്ടീവാണ്. അപ്പോ നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻസും അതൊക്കെ നമ്മൾ തന്നെ ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്ത് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് സീരിയസ് ആയിട്ട് നോക്കി കൺസേൺ അതോറിറ്റീസിന്റെ അടുത്ത് ആക്ച്വലി വെരിഫൈ ചെയ്യേണ്ടതാണ്.
അതായത് ഒരിക്കൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ഹാക്കായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവരെ ഏത് അക്കൗണ്ടാണോ ഹാക്കായിട്ടുള്ളത് അവരെ നേരിട്ട് കാണുക, അല്ലെങ്കിൽ നേരിട്ട് അവരുമായി കോണ്ടാക്ട് ചെയ്ത് അവരെയും കൂടി അറിയിക്കുക എന്നുള്ളതാണോ ചെയ്യേണ്ടത്?
അബ്സല്യൂട്ട്ലി. പല ചാനൽസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ മോട്ടീവ് ആയിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ആയിട്ടുണ്ടാവുക. ഇതിൽ പലതും റിക്കവറബിൾ ആയിരിക്കില്ല. ഇതിൽ പല ടൈപ്പ് ഡിസഡ്വാൻറ്റേജും പല ടൈപ്പ് ഇമ്പാക്ട്സ് ഉണ്ട്. വൺ ഓഫ് ദ കീ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോറിന് ഇമ്പാക്ട് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ നമ്മളറിയാതെ തന്നെ ഒരാൾക്ക് നമ്മുടെ പേരിൽ ക്രെഡിറ്റ് കാർഡ് ഓപ്പൺ ചെയ്ത് അത് വെച്ച് ട്രാൻസാക്ഷൻ നടത്തി അതൊരു ഫ്രോഡ് കേസായിട്ട് മാറുമ്പോൾ നമ്മുടെ പേരിലായിരിക്കും ആ ബ്ലാക്ക് മാർക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഈ ബാങ്കിങ് സിസ്റ്റം പ്രൊവിഷൻ തരുന്ന ഒരു ഓരോ ഓപ്ഷൻ ഉണ്ട്, കൺസ്യൂമർ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത് പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ഏർലി ഡിറ്റക്ഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ കൺസേൺ ബാങ്കിനെ വിളിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യണം, എന്നിട്ട് ക്രെഡിറ്റ് റിപ്പോർട്ട് പോസ് ചെയ്യാൻ പറയണം. പ്ലസ് അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ള ബാങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻ കാണുമെങ്കിൽ അത് ആ ബാങ്കിനെ വിളിച്ച് അറിയിക്കേണ്ടതാണ്.
അതായത് ഓൺലൈൻ രംഗത്തെ തട്ടിപ്പുകളിൽ ഇരയാവാതിരിക്കാൻ പരമാവധി നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നാണ് നിമേഷ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ SBS ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെ നന്ദി നിമേഷ്.
താങ്ക് യു വെരി മച്ച് റിൻഡോ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.